2020 June 12 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ 5 പേജിൽ നിന്ന് വിവാദവേളയിൽ സി പി ശ്രീഹർഷൻ എഴുതുന്നു. ഉമ്മൻചാണ്ടി റീലോഡഡ്. നമ്മളിപ്പോൾ ഗ്യാലറിയിലിരുന്ന് കളി കാണുന്ന സ്ഥിതിയിലാണ്. സമരങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ദുരന്തകാലത്ത് പ്രതിപക്ഷത്തിന്റെ കടമകളെ പുനർനിർവചിക്കേണ്ടതുണ്ട്. പോസിറ്റീവായി ഇടപെട്ട് കളിക്കളത്തിലിറങ്ങി കളിക്കണം. അങ്ങനെ ഇടപെട്ട് സർക്കാരിന്റെ വീഴ്ചകളെ വിമർശിക്കുമ്പോഴാണ് ഫലം. KPCCയുടെ കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതിയിൽ VD സതീശൻ ഉയർത്തിയ അഭിപ്രായ പ്രകടനമാണിത്. സാമൂഹ്യ അടുക്കളകൾ, പുറത്തുനിന്നെത്തുന്നവർക്ക് ക്വാറന്റൈൻ സജ്ജീകരണം ഒരുക്കി നൽകൽ മുതലായ കാര്യങ്ങളിൽ സമൂഹ മാധ്യമ സാധ്യതകളെ അടക്കം പ്രയോജനപ്പെടുത്തിയും മറ്റും സതീശനടക്കമുള്ള പ്രതിപക്ഷത്തെ ചെറുപ്പക്കാരുടെ നിര സജീവമാണ്. നേതൃത്വത്തിൽ നിന്ന് ആധികാരികമായ കയ്യൊപ്പ് ഇത്തരം സംരംഭങ്ങൾക്ക് ചാർത്തി കിട്ടുന്നുണ്ടോയെന്ന ചോദ്യങ്ങൾ ഉയരുമ്പോഴാണ് രാഷ്ട്രീയകാര്യ സമിതി പോലുള്ള വേദികളിൽ ഇത്തരം ചർച്ചകൾ ഉയരുന്നത്. കോവിഡാനന്തര കാലത്തെ അതോ കോവിഡിനൊപ്പമോ പ്രധാന വെല്ലുവിളികൾ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ്. ദുരന്തമുഖത്ത് കാണുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാകില്ല തിരഞ്ഞെടുപ്പ് ഗോതയിലെത്തുമ്പോൾ. അവിടെ നേതൃത്വത്തിന്റെ രാഷ്ട്രീയ വീര്യത്തിനും ജനപ്രിയതയ്ക്കുമെല്ലാം പ്രാധാന്യമുണ്ട്. കോവിഡ് കാലത്തെ ജനകീയ ഇടപെടലുകളും അപ്പോൾ മാറ്റുരയ്ക്കപ്പെടാം. പോസിറ്റീവായ ഇടപെടലിനെക്കുറിച്ച് VD സതീശൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഓർമ്മിപ്പിച്ചെങ്കിൽ ദുരന്തകാലത്തെ രാഷ്ട്രീയ സാധ്യതകൾ കാലേ കൂട്ടി കണ്ടറിഞ്ഞ നേതാവുണ്ട് കോൺഗ്രസിൽ. 2016 തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്തെ സജീവ നേതൃത്വം ഉപേക്ഷിച്ച് മടങ്ങിയ ഉമ്മൻചാണ്ടി തന്റെ തിരിച്ചുവരവിന് ഇക്കാലം തന്നെ തിരഞ്ഞെടുത്തത് സ്വാഭാവികം. ഉമ്മൻചാണ്ടിയുടെ നീക്കങ്ങൾ. പാർട്ടി പറയുന്ന ഏത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ തയ്യാർ. അടുത്തിടെ ചാനൽ അഭിമുഖത്തിൽ ഉമ്മൻചാണ്ടി മനസ്സ് വെളിപ്പെടുത്തി. തന്നെ അലട്ടിയിരുന്ന അസുഖങ്ങൾ അകന്നുപോയിരിക്കുന്നുവെന്ന് അദ്ദേഹം ഈ അഭിമുഖത്തിലൂടെ പൊതുസമൂഹത്തോട് പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനം തൃപ്തികരമെന്ന് പ്രശംസിക്കാൻ അദ്ദേഹം മറന്നില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുന്നണിയെയും പാർട്ടിയെയും ആര് നയിക്കുമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് അതിനൊപ്പം തന്നെ പക്ഷേ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടവേള അവസാനിപ്പിച്ച് കോവിഡ് കാലത്ത് വീണ്ടും സജീവമായ ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്തെ വസതിയിൽ 24 മണിക്കൂർ കൺട്രോൾ റൂം തുറന്നാണ് പ്രവർത്തനം. സമൂഹ മാധ്യമ ഇടപെടലുകളും ഊർജിതം. രാഷ്ട്രീയ വിമർശനങ്ങളും കോവിഡ് പ്രതിരോധ നിർദ്ദേശങ്ങളുമൊക്കെയായി നിത്യേനയെന്നോണം ഉമ്മൻചാണ്ടിയുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. സോളാർ ബാർകോഴ ആരോപണങ്ങൾ തളർത്തി മങ്ങിപ്പോയ പ്രതിച്ഛായയുമായി 2016 പോരിനിറങ്ങിയ ഉമ്മൻചാണ്ടിക്കും UDFനും കനത്ത പ്രഹരമാണ് ഏറ്റത്. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറി. UDF ചെയർമാൻ സ്ഥാനവും വേണ്ടെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നിരയിലെ സാധാരണ അംഗമായി അദ്ദേഹം തുടർന്നു വരവെയാണ് ആന്ധ്രയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി ഹൈക്കമാൻഡ് അദ്ദേഹത്തെ നിയമിച്ചത്. പ്രവർത്തനരംഗം ഡൽഹിയിലേക്ക് ഉമ്മൻചാണ്ടി മാറ്റുന്നുവെന്ന അഭ്യൂഹങ്ങളെ അദ്ദേഹം തന്നെ തള്ളി. എങ്കിലും പ്രതിപക്ഷത്തെ കാണിയുടെ റോളിൽ തുടരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഒരുപക്ഷെ ശബ്ദത്തെ ബാധിച്ച രോഗവും ആയിരിക്കാം. 2016 ഇടതുപക്ഷം ആയുധമാക്കിയ സോളാർ വിവാദമടക്കമുള്ള ആക്ഷേപങ്ങൾ ഏറെക്കുറെ ആറിത്തണുത്തു. പ്രതിച്ഛായാ ശോഷണത്തെ മറികടന്ന് വീര്യം കാട്ടാൻ ചെറിയ കാലത്തേക്കെങ്കിലും മുഖ്യമന്ത്രി പദം ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? കോവിഡ് കാലത്തെ നീക്കങ്ങൾ ആ നിലയിൽ ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. ചെന്നിത്തലയും പ്രതിപക്ഷവും. 2016 തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായെത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് കുറെ വിഷയങ്ങളിൽ സർക്കാരിനെ തിരുത്തിക്കാനായിട്ടുണ്ട്. ബ്രൂവറി ഡിസ്ലറി അനുമതി നൽകാനുള്ള തീരുമാനം പിൻവലിച്ചതും കോവിഡ് കാലത്തെ സ്പ്രിംഗ്ലർ ഡേറ്റ ഇടപാട് വിവാദവും ഏറ്റവും ഒടുവിലത്തെ പമ്പ ത്രിവേണിയിലെ മണലെടുപ്പ് വിവാദത്തിലെ സംഭവഗതികളുമൊക്കെയായി. അപ്പോഴും ജനകീയ വിഷയങ്ങളിലേക്ക് പ്രതിപക്ഷം എത്രത്തോളം ആഴ്ന്നിറങ്ങുന്നുവെന്ന ചോദ്യം ഉയരുന്നു. പ്രതിപക്ഷ നേതാവെന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾ ആദ്യം ഓർക്കുന്ന പേര് VS അച്യുതാനന്ദന്റേതാകുമെന്നത് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അദ്ദേഹം കാട്ടിയ ഉത്സാഹവും ആത്മാർത്ഥതയുമായിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന് പരിമിതികളുണ്ടാകാം. അതിനെ ഒരു പരിധിവരെ മറികടന്ന് മുന്നോട്ടോടിയ പ്രതിപക്ഷ നേതാക്കളിൽ ഉമ്മൻചാണ്ടിയുണ്ട്. രമേശ് ചെന്നിത്തല ഓടുന്നുണ്ട്. സർക്കാരിനെ ചിലപ്പോഴെല്ലാം തിരുത്തിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പോകേണ്ടതെങ്ങനെയെന്ന ചോദ്യം കോൺഗ്രസിനകത്ത് 5 വർഷത്തിൽ ശക്തിപ്പെടുകയാണ്. കേരള കോൺഗ്രസ് തർക്കം. അമ്പിനും വില്ലിനും അടുക്കാതെ കേരള കോൺഗ്രസിൽ PJ ജോസഫും ജോസ് കെ മാണിയും ഇടഞ്ഞു നിൽക്കുന്നതാണിപ്പോൾ UDFന്റെ തീരാ തലവേദന. രണ്ടിലൊരു കൂട്ടർ മുന്നണി വിട്ടാലും വിട്ടില്ലെങ്കിലും പൊല്ലാപ്പാണ് മുന്നണി നേതൃത്വത്തിന്. തിരഞ്ഞെടുപ്പ് വർഷത്തിൽ ഒരു കൂട്ടർ വിട്ടുപോയി മുന്നണി മെലിയുന്നത് നല്ല ലക്ഷണമാകില്ല.
എന്തു വില കൊടുത്തും ഇരു കൂട്ടരെയും പിടിച്ചു നിർത്താനുള്ള ശ്രമം കോൺഗ്രസിന് നടത്തേണ്ടി വരുമ്പോൾ അതിന്റെ ഭാരമേറെയും ചുമക്കേണ്ടി വരുന്നത് UDF ചെയർമാൻ എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയാണ്. ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമടങ്ങുന്ന ത്രിമൂർത്തി നേതൃത്വമാണ് ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നതെങ്കിലും നേട്ടമായാലും ക്ഷീണമായാലും ആത്യന്തികമായി അത് പ്രതിപക്ഷ നേതാവിന്റെ അക്കൌണ്ടിൽ പെടും. കോട്ടയത്തിന്റെയും കേരള കോൺഗ്രസിന്റെയും നിറവും മനസ്സും അറിയുന്ന ഉമ്മൻചാണ്ടി വിചാരിച്ചാൽ എളുപ്പത്തിൽ തീർക്കാവുന്ന തർക്കമാണ് ജോസഫും ജോസും തമ്മിലേതെന്ന് കരുതുന്ന കോൺഗ്രസുകാരുണ്ട്. ഉമ്മൻചാണ്ടി തനിച്ച് കളത്തിലിറങ്ങി തർക്കവിഭാഗങ്ങളെ മെരുക്കാതിരിക്കുന്നതാണോ? എങ്കിൽ അതെന്തുകൊണ്ടെന്ന ചോദ്യം രമേശ് ചെന്നിത്തലയ്ക്ക് സന്തോഷം പകരുന്നതായിരിക്കില്ല. KC വേണുഗോപാലും മുല്ലപ്പള്ളിയും വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി പദത്തിലേക്ക് ഭൈമീകാമുകരായി കോൺഗ്രസിൽ അരഡസനോളം പേരുണ്ടെന്ന് പരിഹാസരൂപേണ പറഞ്ഞു നടക്കുന്നത് കോൺഗ്രസുകാർ തന്നെയാണ്. ചില യാഥാർത്ഥ്യങ്ങൾ മുന്നിലുണ്ട്. KPCC പ്രസിഡന്റായുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സാന്നിധ്യം അതിലൊന്നാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന പ്രചാരണം ഇപ്പോഴേ ശക്തമാണ്. ഈഴവ മുഖ്യമന്ത്രി എന്ന വാദമുയർന്നാൽ സുധീരനില്ലെങ്കിൽ മുല്ലപ്പള്ളി സ്വാഭാവിക സ്ഥാനാർത്ഥിയായി എത്തും. വയലാർ രവിക്ക് പ്രായാധിക്യമായി. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരള പാർട്ടിയിൽ തന്റെ സ്വാധീനം ശക്തമാക്കുകയാണ്. അദ്ദേഹത്തോടടുപ്പമുള്ളവരാണ് പുതിയ ജനറൽ സെക്രട്ടറിമാരിലെ പുതുമുഖങ്ങളിൽ ഏറെയും. 6 മാസത്തിനു ശേഷം വയലാർ രവിയുടെ രാജ്യസഭാ സീറ്റ് ഒഴിയുമായിരുന്നിട്ടും ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറായതിലെന്തോ ഉണ്ടെന്ന അടക്കം പറച്ചിലുകളും ഉണ്ട്. രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരണമാണ്. അടുത്ത തവണ കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് അപ്രതീക്ഷിത എൻട്രിയായി അദ്ദേഹം എത്തിയാലും രാജസ്ഥാനിൽ പാർട്ടിക്ക് സീറ്റ് നഷ്ടപ്പെടില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനം. ഉപമുഖ്യമന്ത്രി പദവും ആഭ്യന്തര വകുപ്പും ആഗ്രഹിച്ച ചെന്നിത്തലയ്ക്ക് റവന്യൂ വകുപ്പ് നൽകാമെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാഗ്ദാനത്തിൽ തൃപ്തിയുണ്ടായില്ല. മന്ത്രിസഭയിലേക്കില്ലെന്ന് പറഞ്ഞു നിന്ന അദ്ദേഹത്തിനായി ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദമുണ്ടായി. ആഭ്യന്തരം ഒഴിയാൻ നിർബന്ധിതനായ വേളയിൽ അത് രമേശിലേക്ക് എത്താതിരിക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പരീക്ഷിച്ച ഉമ്മൻചാണ്ടിക്ക് ഒടുവിൽ വഴങ്ങേണ്ടി വന്നു. NSS ജനറൽ സെക്രട്ടറിയുടെ തിരുവനന്തപുരത്തെ വിവാദമായ താക്കോൽ സ്ഥാന പ്രസംഗവും അതിലൊരു സ്വാധീനമായെന്ന് കഥയുണ്ട്. ഉപമുഖ്യമന്ത്രി പദം ആഗ്രഹിച്ച രമേശിനൊപ്പം മുസ്ലിം ലീഗും ആഗ്രഹം മുന്നോട്ടുവച്ചത് വിനയായത് രമേശിന്. ഉപമുഖ്യമന്ത്രി പദം ആഗ്രഹിച്ച KPCC പ്രസിഡന്റിൽ നിന്ന് ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി ഉയർന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ഓട്ടം എളുപ്പമാണോ? ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും KC വേണുഗോപാലുമൊക്കെ വേണം അതിനൊരു കൃത്യമായ ഉത്തരം നൽകാൻ.